2025 ഒക്ടോബർ 16 വ്യാഴാഴ്ച കേരള കോമഡി ഇ പേപ്പറിൻ്റെ എഡിറ്റോറിയൽ പേജിൽ നിന്നും വായിക്കുന്നു രാഹുൽ. ക്രിമിലെയർ എന്ന ടോർപിഡോ പ്രാതിനിധ്യം ഇല്ലാതാക്കും. വി ആർ ജോഷി എഴുതുന്നു. ക്രിമിലെയർ എന്ന വാക്കും സിദ്ധാന്തവും ശക്തമാകുന്നത് ഇന്ത്യയിലെ OBC വിഭാഗങ്ങൾക്ക് കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ഉദ്യോഗ നിയമനങ്ങളിൽ 27% സംവരണം അനുവദിക്കണമെന്ന മണ്ഡൽ കമ്മീഷൻ ശുപാർശ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. 1980 നടപ്പാക്കപ്പെട്ട മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് 10 വർഷത്തിന് ശേഷം 1990 VP Singh പ്രധാനമന്ത്രിയായിരിക്കുമ്പോഴാണ് നടപ്പാക്കുമെന്ന് പ്രഖ്യാപിച്ചത്. തുടർന്ന് അധികാരം കുത്തകയാക്കി വച്ചിരുന്ന സവർണ സമുദായങ്ങൾ രാജ്യത്തെ പ്രധാന പട്ടണങ്ങൾ കേന്ദ്രീകരിച്ച് കുത്തക മാധ്യമങ്ങളുടെ സഹായത്തോടെ വലിയ കലാപം അഴിച്ചുവിട്ടു. തുടർന്ന് ഈ വിഷയം സുപ്രീംകോടതി ഏറ്റെടുത്തു. 16/11/92 ഈ കേസിലെ ആദ്യ വിധിയുണ്ടായി. മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ OBC വിഭാഗത്തിന് കേന്ദ്ര സർക്കാർ സർവീസുകളിൽ ഉണ്ടായിരുന്ന പ്രാതിനിധ്യം കേവലം 4.69% മാത്രമായിരുന്നു. 52% ജനസംഖ്യയുള്ള ഈ വിഭാഗത്തിന് 52% സംവരണത്തിന് അർഹതയുണ്ടെങ്കിലും സംവരണ തോത് 50% കവിഞ്ഞാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് കണക്കിലെടുത്താണ് മണ്ഡൽ കമ്മീഷൻ സംവരണം 27% ഒതുക്കിയത്. ഈ സംവരണം അനുവദിക്കാവുന്നതാണെന്നും അത് ഭരണഘടനാനുസൃതം ആണെന്നും പ്രഖ്യാപിച്ച സുപ്രീംകോടതി സംവരണം അനുവദിക്കുന്നതിൽ ഒരു ആപ്പ് തിരികെ കയറ്റി. അതാണ് ക്രിമിലെയർ. OBC വിഭാഗങ്ങൾക്ക് സംവരണം അനുവദിച്ചാൽ അത് ആ വിഭാഗത്തിലെ ഒരു കൂട്ടം സംവരണം തട്ടിയെടുക്കുമെന്ന് NSS വേണ്ടി ഹാജരായ അഭിഭാഷകൻ ബോധിപ്പിച്ചു. അന്നുവരെ സംവരണം അനുവദിച്ചിരുന്നില്ല. അങ്ങനെ തട്ടിയെടുക്കുന്നതിൻ്റെ ഒരു തെളിവും അഭിഭാഷകൻ ഹാജരാക്കിയില്ല. തെളിവ് ആവശ്യപ്പെടാൻ കോടതിക്കും കഴിഞ്ഞില്ല. എന്നിട്ടും ക്രിമിലെയർ കണ്ടെത്താനും ഒഴിവാക്കാനും സർക്കാരിനോട് നിർദ്ദേശിച്ചു. കോടതി വിധിയെ തുടർന്ന് കേന്ദ്ര സർക്കാർ ജസ്റ്റിസ് RN Prasad ചെയർമാനായ ഉന്നതാധികാര കമ്മിറ്റിയെ ക്രിമിലെയർ നിർണയത്തിന് ചുമതലപ്പെടുത്തി. അവരുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാർ 8/9/1993 ക്രിമിലെയർ മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചുകൊണ്ടുള്ള ഓഫീസ് മെമ്മോറാണ്ടം പുറപ്പെടുവിച്ചു. ഈ മാനദണ്ഡങ്ങളിൽ ഒരു ഘടകമാണ് വരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ക്രിമിലെയർ നിർണയം. ശമ്പളത്തിൽ നിന്നും കൃഷിഭൂമിയിൽ നിന്നുമുള്ള വരുമാനം ഒഴികെ ഇതര വരുമാനം 100,000 രൂപയിൽ കവിഞ്ഞാൽ അവർ ക്രിമിലെയർ ആകും. വരുമാനം സ്ഥായിയായി നിലനിൽക്കണമെന്നതും കണക്കിലെടുത്ത് ഈ വരുമാനം തുടർച്ചയായ 3 സാമ്പത്തിക വർഷങ്ങളിൽ ഉണ്ടായിരിക്കണമെന്നും വ്യവസ്ഥ ചെയ്തിരുന്നു. ഇത്തരത്തിലുള്ള വരുമാനം 3 വർഷത്തിലൊരിക്കൽ രൂപയുടെ മൂല്യത്തിലെ വ്യതിയാനം അനുസരിച്ച് വർദ്ധിപ്പിക്കണമെന്നും ആവശ്യമെന്ന് കണ്ടാൽ അതിനു മുമ്പും വർദ്ധിപ്പിക്കണമെന്നും നിർദ്ദേശിച്ചിരുന്നു. ഒഴിവാക്കുവാൻ പല തന്ത്രം. എന്നാൽ 1993 നിശ്ചയിച്ച പരിധി 2.5 ലക്ഷമായി പുതുക്കിയത് 11 വർഷത്തിന് ശേഷം 2004 മാത്രമാണ്. പിന്നീട് 2008 4.5 ലക്ഷവും 2013 6 ലക്ഷവുമായി ഉയർത്തി. ഇപ്പോൾ നിലവിലുള്ള 8 ലക്ഷം എന്ന പരിധി നിശ്ചയിച്ചത് 13/9/2017 ഉദ്യോഗാർത്ഥികൾക്കും വിദ്യാർത്ഥികൾക്കും അർഹമായ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ റവന്യൂ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് വലിയ തടസ്സങ്ങൾ സൃഷ്ടിച്ചിരുന്നു. മാനദണ്ഡങ്ങളെ തെറ്റായി വ്യാഖ്യാനിക്കുക, ശമ്പള വരുമാനം കണക്കുകൂട്ടി അർഹതയില്ലെന്ന് പറയുക, സമയത്ത് നൽകാതിരിക്കുക തുടങ്ങിയ പലവിധ തടസ്സങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നത് പൊതുമേഖലാ സ്ഥാപനങ്ങളിലും ബാങ്കുകളിലും ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ ഏറെ കഷ്ടപ്പെടുത്തി. സിവിൽ സർവീസ് പരീക്ഷ വിജയിച്ച നിരവധി ഉദ്യോഗാർത്ഥികൾക്ക് കേന്ദ്ര സർക്കാരിൻ്റെ പേഴ്സണൽ മന്ത്രാലയം അവസരങ്ങൾ നിഷേധിച്ചത് പിന്നീട് കോടതി വഴിയാണ് പലരും പരിഹരിച്ചത്. സർക്കാർ പൊതുമേഖലാ ബാങ്കുകളിലെ പ്രൊബേഷണറി ഓഫീസർമാർ Scale 1 ജോലിയിൽ പ്രവേശിക്കുന്നത്. Scale 1 എന്നാൽ Class 1 എന്ന് വ്യാഖ്യാനിച്ച് അർഹത നിഷേധിക്കുകയാണ്. 1993 ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ സംവരണത്തിലൂടെയും മറ്റും ബാങ്ക് ഉദ്യോഗസ്ഥരുടെ മക്കൾക്ക് ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസം ആവശ്യം വന്നപ്പോൾ സർട്ടിഫിക്കറ്റുകൾ നിഷേധിക്കുകയാണ്. ഇതിനിടയിൽ വരുമാനം കണക്കുകൂട്ടുമ്പോൾ ശമ്പളവും പെൻഷനും കാർഷിക വരുമാനവും അടക്കം മൊത്തം വരുമാനവും കണക്കുകൂട്ടി പരിധി ഉയർത്തുവാൻ ഒരു നീക്കം നടന്നു. 20ഉം 25ഉം വർഷത്തെ സർവീസ് പൂർത്തിയാക്കുന്ന പ്രൈമറി സ്കൂൾ അധ്യാപകരെയും ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരെയും സംവരണത്തിൽ നിന്ന് ഒഴിവാക്കുക എന്ന കുതന്ത്രമായിരുന്നു ഇതിനു പിന്നിൽ. അതിശക്തമായ എതിർപ്പിനെ തുടർന്ന് സർക്കാർ അതിൽ നിന്ന് പിന്തിരിഞ്ഞു. പിന്നീട് വരുമാന പരിധി വർദ്ധിപ്പിക്കില്ലെന്ന നിലപാടാണ് സർക്കാർ തുടരുന്നത്. വർധനവിനുള്ള ആവശ്യം ശക്തമാക്കുമ്പോൾ ശമ്പളം അടക്കമുള്ള എല്ലാ വരുമാനവും കണക്കുകൂട്ടി ഒരു വർധനവ് നടത്താമെന്നാണ് ഇവരുടെ ഉള്ളിലിരിപ്പ്. അതോടെ സംവരണം പൂർണ്ണമായും തകർക്കപ്പെടും. രാഷ്ട്രീയത്തിലും സമുദായത്തിലും സാമ്പത്തിക സംവരണം ഏർപ്പെടുത്തിയതോടെ സംവരണത്തിന്റെ അടിത്തറ ഇളകി. 1993 മുതൽ 27% സംവരണം 25 വർഷക്കാലം നടപ്പാക്കിയപ്പോൾ OBC വിഭാഗത്തിന് ഉയർന്ന തസ്തികകളിൽ ലഭിച്ച പ്രാതിനിധ്യം പാർലമെന്റിൽ അവതരിപ്പിച്ച കണക്ക് പ്രകാരം 13% താഴെയാണ്. വിദ്യാഭ്യാസത്തിൽ ഉന്നത നിലവാരമുണ്ടെന്ന് അവകാശപ്പെടുന്ന കേരളത്തിൽ പോലും പിന്നാക്ക വിഭാഗങ്ങളിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളെ പല പ്രൊഫഷണൽ തസ്തികകളിൽ പോലും അവസരം ലഭിക്കാത്ത സാഹചര്യം PSCയുടെ NCA വിജ്ഞാപനത്തിലൂടെ തെളിയുന്നു. പ്രശ്നങ്ങൾ ഇത്രത്തോളം ഗുരുതരമായിട്ടും ഈ വിഷയത്തിൽ ഇടപെടുവാൻ രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറാകുന്നില്ല. നിർഭാഗ്യവശാൽ പല പിന്നാക്ക സമുദായ സംഘടനകളും സംവരണം അവരുടെ മുഖ്യ അജണ്ട അല്ലാതാക്കി മാറ്റിക്കഴിഞ്ഞു. രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വം ഇപ്പോഴും സവർണ സമുദായങ്ങളുടെ നിയന്ത്രണത്തിലാണ്. അതാണ് അവർ ഈ വിഷയത്തിൽ ഇടപെടാത്തതിന് കാരണം. പിന്നാക്ക സമുദായ സംഘടനകളിൽ പലതിൻ്റെയും നേതൃത്വം ആ സമുദായങ്ങളിലെ ക്രിമിലെയർ കൈയടക്കിയിരിക്കുന്നത് കൊണ്ട് തന്നെ സംവരണം അവർക്കും ആവശ്യമല്ലാത്ത വിഷയമായി മാറി. ക്രിമിലെയർ സിദ്ധാന്തം തന്നെ ഒഴിവാക്കപ്പെടേണ്ടതാണെന്നും സമുദായ സംഘടനകളുടെ തലപ്പത്തുള്ള ക്രിമിലെയർ നേതാക്കളുടെ നിലപാടുകൾ കാണുമ്പോൾ പിന്നാക്ക സമുദായ സംഘടനകളുടെ നേതൃത്വ പദവികളിൽ നിന്ന് ക്രിമിലെയർ വിഭാഗത്തെ ഒഴിവാക്കണമെന്ന ആവശ്യം സാധാരണ സമുദായ അംഗങ്ങൾ ശക്തമായി ഉയർത്തേണ്ട സാഹചര്യമാണുള്ളത്. ക്രിമിലെയർ വ്യവസ്ഥ ഏർപ്പെടുത്തുമ്പോൾ സുപ്രീംകോടതി പറഞ്ഞത് ക്രിമിലെയർ സ്ഥിതിയിലെത്തുന്ന വ്യക്തികൾ ആ സമുദായവുമായി ഒരു തരത്തിലും യോജിക്കുന്നവരല്ല എന്നാണ്. അത്തരക്കാർ സമുദായവുമായുള്ള ബന്ധം മുറിച്ചു മാറ്റപ്പെടുന്നവരാണെന്ന് വിശദീകരിച്ചിട്ടുള്ളത്. പ്രാതിനിധ്യവും സമത്വവും ഉറപ്പാക്കുന്നതിന് ഭരണഘടന വ്യവസ്ഥ ചെയ്തിട്ടുള്ള സംവരണം ടോർപിഡോ ചെയ്യപ്പെടുന്ന സാഹചര്യം മറികടക്കാൻ പിന്നാക്ക സമുദായ അംഗങ്ങൾ ഇനിയും വൈകാതെ ശക്തി സമാഹരിക്കുകയാണ് വേണ്ടത്. പിന്നാക്ക വിഭാഗ വികസന വകുപ്പ് മുൻ ഡയറക്ടറാണ് ലേഖകൻ. ഫോൺ 9447275809.